2021 June 11 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. ഗുഡ് ബൈ ദാദ. സത്യജിത് റേ, ഋത്വിക് ഘട്ടക്, പ്രണാൾ സെൻ എന്നിവർക്ക് ശേഷം ബംഗാളി സിനിമ കാഴ്ചവെച്ച ഏറ്റവും മികച്ച സംവിധായകനായിരുന്നു ബുദ്ധദേവ് വി എസ് രാജേഷ്. ദാദ എന്നാണ് അദ്ദേഹത്തെ അടുപ്പമുള്ളവർ വിളിച്ചിരുന്നത്, ചിലപ്പോൾ ബുദ്ധ എന്നും. വലിയ സംവിധായകനും കവിയുമായിരുന്നു, എന്നാൽ അതിലുമൊക്കെ വലിയ മനുഷ്യനായിരുന്നു. മനുഷ്യരോട് പെരുമാറുമ്പോൾ വലിപ്പച്ചെറുപ്പം കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ സോഹിനിയും അതുപോലെയായിരുന്നു. 2015 അവർ തമ്മിലുള്ള വിവാഹം. പ്രായവ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും പറഞ്ഞറിയിക്കാൻ കഴിയുമായിരുന്നില്ല. മികച്ച ചിത്രത്തിനുള്ള 5 ദേശീയ അവാർഡുകൾ, സംവിധായകനുള്ള 2 ദേശീയ അവാർഡുകൾ, 3 തവണ മികച്ച ബംഗാളി ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, വെനീസ്, ബെർലിൻ, ലൊക്കാർണോ, കാർലോവാരി തുടങ്ങി അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിലെല്ലാം പുരസ്കാരം. കവിയും ബംഗാളി ചലച്ചിത്ര സംവിധായകനുമായ ബുദ്ധദേവ് ദാസ് ഗുപ്തയ്ക്ക് വിശേഷണങ്ങൾ ആവശ്യമില്ല. സത്യജിത് റേ, ഋത്വിക് ഘട്ടക്, പ്രണാൾ സെൻ എന്നിവർക്ക് ശേഷം ബംഗാളി സിനിമ കാഴ്ചവെച്ച ഏറ്റവും മികച്ച സംവിധായകനാണ് ബുദ്ധദേവ്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ വന്നപ്പോൾ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ചുവടെ. കേരളത്തിൽ സിനിമ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, തീർച്ചയായും തിരക്കഥ എഴുതിയിരുന്നു. ആര്യടൻ ചൌക്കത്തായിരുന്നു നിർമ്മാതാവ്. ഞങ്ങൾ 3 തവണ ഒരുമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. മലയാളത്തിൽ ഒരു പടം നിർമ്മിക്കാനുള്ള പണം എന്റെ കയ്യിലില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. എന്റെ പ്രിയ സുഹൃത്ത് അരവിന്ദന്റെ നാട്ടിൽ ഒരു സിനിമ എടുക്കണമെന്നത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. കേരളം സൃഷ്ടിച്ച ഏറ്റവും വലിയ ചലച്ചിത്രകാരൻ അരവിന്ദനാണ്. അപ്പോൾ അടൂരോ? അടൂർ നല്ല സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ എലിപ്പത്തായി മികച്ച കലാസൃഷ്ടിയാണ്. പക്ഷേ ഒരിക്കലും എലിപ്പത്തായത്തിന് അപ്പുറത്തേക്ക് പോകാൻ അടൂരിന് കഴിഞ്ഞിട്ടില്ല. അടൂരിന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു ചിത്രങ്ങളെല്ലാം എലിപ്പത്തായവുമായി നോക്കിയാൽ നിലവാരത്തിൽ വളരെ വളരെ താഴെയാണ്. മുഖാമുഖം എന്ന സിനിമ കാലാതിവർത്തിയായിരുന്നില്ലേ? അതിൽ കമ്മ്യൂണിസത്തിന്റെ പതനം പോലും മുൻകൂട്ടി കണ്ടിരുന്നു. പ്രവചനം ഒരു സംവിധായകന്റെ ജോലിയല്ല. ആ സിനിമയിൽ അങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് അത് മഹത്തായ സിനിമ ആകണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എലിപ്പത്തായം വളരെ മികച്ച സിനിമയാണ്. മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി ആ ചിത്രത്തെ വിശേഷിപ്പിക്കാൻ. പക്ഷെ ആ സിനിമയുടെ നിലവാരത്തെ മറികടക്കുന്നൊരു ചിത്രം ചെയ്യാൻ അടൂരിന് കഴിഞ്ഞിട്ടില്ല. മലയാളത്തിന് അതിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത മലയാളത്തിന്റെ പ്രിയ സംവിധായകനാണ് അരവിന്ദനെ പോലെ അടൂരും. അനന്തരം കൊടിയേറ്റം തുടങ്ങി മികച്ച ചിത്രങ്ങൾ അടൂർ എടുത്തില്ലേ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരുപാട് സംവിധായകർ നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ കാര്യമെടുത്താൽ റേക്ക് ശേഷം അത്രയും ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ മറ്റൊരു സംവിധായകൻ ഇല്ലെന്ന് പറയാം. സോ വാട്ട്? അതുകൊണ്ട് എന്ത് കാര്യം? എന്റെ ഏറ്റവും മികച്ച ചിത്രം ഇനി എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ബഹുമതികളുടെ പേരിൽ താൻ എല്ലാം നേടി, ഇനി വിശ്രമിക്കുക, ആനന്ദിക്കുകയും ചെയ്യാം എന്ന് കരുതുന്നവരോട് എനിക്ക് പുച്ഛമാണ്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് എത്രമാത്രം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന്. അവാർഡുകളല്ല ഒരു സംവിധായകനെ വിലയിരുത്താനുള്ള മാനദണ്ഡം. അവാർഡുകളല്ല സംവിധായകനെ മികച്ചതാക്കുന്നത്, സിനിമകളാണ്. ഋത്വിക് ഘട്ടകിന് എത്ര അവാർഡുകൾ കിട്ടി? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രത്തിനാണ് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് പോലും കിട്ടിയത്. ഇന്ന് ലോക സിനിമയിലെ തന്നെ വലിയ പേരുകളിലൊന്നാണ് ഘട്ടക്. ചിലപ്പോഴൊക്കെ റേക്കൊപ്പം പരിഗണിക്കപ്പെടുന്ന ഒരു പേര്, ചിലപ്പോൾ റേക്കും മുകളിലും. ഒരിക്കലും മുകളിലല്ല, ഞാൻ അങ്ങനെ പറയില്ല. ഇന്ത്യൻ സിനിമ എക്കാലവും സൃഷ്ടിച്ച മാസ്റ്റർ ഫിലിം മേക്കർ സത്യജിത് റേയാണ്. ഘട്ടക്കും സിനിമയ്ക്കും ഒരുപാട് സംഭാവന നൽകി. അദ്ദേഹത്തിന്റെ അജാന്ത്രിക് നോൺ ലീനിയർ ഫോർമാറ്റിൽ ചെയ്ത ആദ്യ മികച്ച സൃഷ്ടിയായിരുന്നു. ഏറ്റവും മികച്ച കലാസൃഷ്ടി എടുത്തു എന്ന് ചിന്തിച്ച് ആരും അഹങ്കരിക്കരുത്. അതിന്റെ പേരിൽ ജനങ്ങൾ നിങ്ങളെ അഭിവാദ്യം ചെയ്യുമെന്ന്, പൊക്കിക്കൊണ്ട് നടക്കുമെന്നും ആഗ്രഹിക്കരുത്. പ്രേക്ഷകർ എപ്പോഴും മികച്ച പുതിയ സൃഷ്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഷാജിയൻ കരുണിന്റെ പിറവിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാതെ വയ്യ. അതൊരു മാസ്റ്റർ പീസ് ആയിരുന്നു. മികച്ച ചിത്രം, കാൻ ചലച്ചിത്രോത്സവത്തിൽ അവസാനമായി മത്സര വിഭാഗത്തിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ ചിത്രം പിറവിയാണ്. ഷാജി മികച്ച സംവിധായകനാണ്. പിറവി അവാർഡിനായി മത്സരിച്ചപ്പോൾ കേരള ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റിയുടെ ചെയർമാൻ താങ്കളായിരുന്നു. എന്നിട്ടും പിറവിക്ക് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയില്ല. ചെയർമാനല്ല കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചെയർമാൻ അധ്യക്ഷത വഹിക്കുന്നേ എന്നുള്ളൂ. പിറവിക്ക് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നൽകാതിരുന്നത് ജൂറിയുടെ ഭൂരിപക്ഷം തീരുമാനമായിരുന്നു. അത് അംഗീകരിക്കാൻ ഞാൻ നിർബന്ധിതനായി. താങ്കളുടെ നിലപാട് എന്തായിരുന്നു?
പിറവിക്ക് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നൽകണമെന്ന് തന്നെയായിരുന്നു എന്റെ അഭിപ്രായം.